SBS റേഡിയോ വാർത്തകളും വിശേഷങ്ങളും അതിനപ്പുറവും നമ്മുടെ മാതൃഭാഷയിൽ വർത്തമാനങ്ങൾക്ക് ഒരു വേദി sbs.com.au/malayalam.
നമസ്കാരം ജിൽജു. ഇപ്പോൾ നിങ്ങളുടെ ഒരു റേഡിയോ ഗ്രാമം എന്ന ഒരു പദ്ധതി ഇന്നിപ്പോൾ 4 വർഷം പൂർത്തിയാക്കുകയാണല്ലോ നിങ്ങളുടെ റേഡിയോ ഗ്രാമം തുടങ്ങിയിട്ട്. എന്താണ് ഈ റേഡിയോ ഗ്രാമം എന്ന കാര്യം തന്നെ ഒന്ന് ആദ്യം പറയാമോ?
റേഡിയോയെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി 2012 ജനുവരി 14 റേഡിയോ ഗ്രാമം തുടങ്ങിയത്. റേഡിയോയെ കൂടുതൽ ജനകീയവൽക്കരിക്കുക എന്നതാണ് ഇതും കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് ആദ്യമായിട്ട് ഞങ്ങൾ നടപ്പിലാക്കിയത് പൊതുജനങ്ങൾക്ക് റേഡിയോ കേൾക്കാൻ വേണ്ടി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് റേഡിയോ സ്ഥാപിച്ചു. അതിന്റെ പ്രത്യേകത, ആ റേഡിയോയുടെ പ്രത്യേകത, പൊതുജനങ്ങൾ തന്നെയാണ് അതിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. ഓണും ഓഫും ആക്കുന്നതെല്ലാം തന്നെ പൊതുജനങ്ങൾ തന്നെയാണ്. പിന്നെ 10 മീറ്റർ ചുറ്റളവിലാണ് ഇതിന്റെ ശബ്ദം കേൾക്കുന്നത്. റോഡരികിലാണ് സ്ഥാപിച്ചേക്കുന്നത്. വെയില്, മഴ, മഞ്ഞ് എല്ലാത്തിനെയും അതിജീവിക്കാവുന്ന വിധത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു റേഡിയോ ആദ്യമായാണ് സ്ഥാപിച്ചിട്ടുള്ളത്.
എവിടെയാണ് ഈ പബ്ലിക് റേഡിയോ ഉള്ളത്?
ഇത് ആലക്കോട് ന്യൂബസാറിലാണ് ആദ്യമായി ഇത് പബ്ലിക് റേഡിയോ സ്ഥാപിച്ചത്. ഇത് കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള റേഡിയോ സ്ഥാപിച്ചിട്ടുണ്ട്.
അതായത് റേഡിയോ ഗ്രാമം എന്ന് പറയുന്നത് ഒരു ഗ്രാമം അല്ല, മറിച്ച് പല ഗ്രാമങ്ങൾ റേഡിയോ ഗ്രാമം.
കേരളം മുഴുവനാണ്.
ഓക്കെ. അപ്പൊ ഈ അല്ല, റേഡിയോ ഗ്രാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങള്?
റേഡിയോ ഗ്രാമം ഇങ്ങനെ ഈ റേഡിയോ കേൾക്കുന്ന ഒരു ഗ്രാമം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ആ റേഡിയോ ശ്രോതാക്കളുടെ ഒരു ഗ്രാമം സൃഷ്ടിക്കുക എന്നുള്ളതാണ് റേഡിയോ ഗ്രാമം കൊണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ. ഇപ്പൊ ഇത് 4 വർഷമായെന്ന് പറഞ്ഞു. ഇപ്പോ 4 വർഷം മുമ്പ് ഇത് തുടങ്ങാനിടയായ ഒരു സാഹചര്യം എന്തായിരുന്നു? ഇങ്ങനെ ഒരു ഐഡിയ എങ്ങനെയാണ് മനസ്സിലേക്ക് വന്നത്? എന്തുകൊണ്ടാണ് തുടങ്ങിയത്?
ഞാനൊരു മാധ്യമ പ്രവർത്തനം പഠിക്കുന്ന കാലഘട്ടത്തില് മാസ് കമ്മ്യൂണിക്കേഷന്റെ എല്ലാം ഭാഗമായിട്ട് ഞങ്ങൾ സർവേക്കൊക്കെ പോയിട്ടുണ്ട്. അന്നേരം റേഡിയോ കേൾക്കും, പുതുതലമുറകൾ റേഡിയോ കേൾക്കുന്നത് കുറഞ്ഞു വരുന്നതായിട്ടുള്ള ഒരു സർവേ റിപ്പോർട്ട് കണ്ടുവന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പബ്ലിക് റേഡിയോ എന്ന ആശയം മുന്നോട്ട് വന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരു പബ്ലിക് റേഡിയോ സ്ഥാപിച്ചു. അത് നല്ലൊരു വിജയമായതിനെ തുടർന്ന് വീണ്ടും പല സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ഉണ്ടായത്. പുതുതലമുറ ഇന്ന് മറ്റ് മാധ്യമങ്ങളുടെ പുറകെ പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരെണ്ണം തുടങ്ങേണ്ടി വന്നത്.
അപ്പൊ ഈ ഒരു ആദ്യം 4 വർഷം മുമ്പ് ആദ്യമായിട്ട് ഈ ആലക്കോടിൽ അല്ലേ, ആലക്കോട് ഗ്രാമത്തിലായിരുന്നു.
ആലക്കോട്
ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പബ്ലിക് ഒരു ബസാറിൽ റേഡിയോ സ്ഥാപിച്ചപ്പോൾ എന്തായിരുന്നു ആളുകളുടെ ഒരു പ്രതികരണം?
ആളുകൾ ആദ്യം ഇതെന്താണെന്നുള്ളൊരു അവർക്കൊരു അറിവില്ലായിരുന്നു. ഇത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാണ് ഇത് പബ്ലിക്, ഇത് ഇതിന്റെ നിന്നുള്ള വാർത്തകളെല്ലാം, പ്രത്യേകിച്ച് ഇത് ആകാശവാണിയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇത് കേൾക്കാൻ വേണ്ടി, ഇതിന്റെ വാർത്തകൾ കേൾക്കാൻ എല്ലാം എത്രയോ ആളുകളാണ് വന്ന് കേൾക്കുന്നത്. പിന്നെ ടൗണിൽ എത്തുന്നവരെ ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത്, ടൗണിൽ ബസ്സൊക്കെ ഇറങ്ങുന്നവര് വന്ന് ആദ്യം തന്നെ ഇതിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്, ആദ്യമായിട്ട് കാണുന്നതാണ്. വളരെയധികം സന്തോഷം അവർക്കും ഉണ്ടാവുന്നു, അവര് കേൾക്കുന്നെന്ന് കാണുമ്പോൾ നമുക്കതിലും വലിയ സന്തോഷം.
ഓക്കെ. അപ്പൊ ഇത് 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്? എങ്ങനെയാണ്?
അതെ, 24 മണിക്കൂറും പ്രവർത്തിക്കുന്നത്. ആകാശവാണിയുടെ ടൈം അനുസരിച്ച് എപ്പോഴും വേണേലും ഇത് ഓണാക്കി കഴിഞ്ഞാൽ കേൾക്കാം. പൊതുജനങ്ങൾ തന്നെയാണ് ഇതിന് ഓണും ഓഫും ആക്കുന്നത്. ആർക്ക് വേണേലും ഓണാക്കാം, ആർക്ക് വേണേലും ഓഫ് ആക്കാം. ഇത് ഏറ്റവും അക്ഷയമായ ഊർജ സ്രോതസ്സായ സൗരോർജ്ജമാണ് ഉപയോഗിച്ചത്. അങ്ങനെ ഒരു എനർജി ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് ആളുകളെ ഒന്ന് മനസ്സിലാക്കുവാനും ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്.
ഓക്കെ. അപ്പൊ ഇത് ഇതിന്റെ ഒരു ഇനിഷ്യൽ കോസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇത്തരത്തിലൊരു പബ്ലിക് റേഡിയോ സ്ഥാപിക്കണമെങ്കിൽ ഇനിഷ്യൽ കോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ സ്വാഭാവികമായും പഞ്ചായത്തിന്റെ ഒക്കെ അനുമതി വേണ്ടി വരും. അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, എളുപ്പമായിരുന്നു?
ഞാൻ പഞ്ചായത്ത്, പോലീസ്, PWD എല്ലാവരുടെയും പെർമിഷൻ എടുത്തുകൊണ്ട് തന്നെയാണ് ഇത് റോഡരികിൽ സ്ഥാപിച്ചേക്കുന്നത്. ഇതിന് ചെലവ് സ്വന്തം ചെലവിൽ തന്നെയാണ് നിർവഹിക്കുന്നത്. ഒരു 10,000 രൂപ ഒരു ഇങ്ങനത്തെ പബ്ലിക് റേഡിയോയ്ക്ക് ചെലവ് വരുന്നതാണ്.
അത് ജിൽജു ആണോ എടുത്തത്? സ്വന്തമായിട്ടാണ് എടുത്തത്?
സ്വന്തം ചെലവിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ബാക്കിയുള്ളവിടെ തന്നെ സ്പോൺസർമാർ ഉപയോഗിച്ചാണ്, സംഘടനകളൊക്കെ ഞങ്ങളെയൊക്കെ പ്രയോജനപ്പെടുത്തിയാണ് ബാക്കിയുള്ളവിടുത്തെ റേഡിയോ വെക്കുന്നത്. ആലക്കോട് ന്യൂബസാറിൽ വെച്ചിരിക്കുന്നത് സ്വന്തം ചെലവിൽ തന്നെ വെച്ചിരിക്കുന്നതാണ്.
ഇത് മറ്റെത്ര ഭാഗത്ത് ഇപ്പോൾ ആയി കഴിഞ്ഞു കേരളത്തില്?
ഇത് കേരളത്തില് ഇപ്പം പല ഭാഗങ്ങളിലും വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കോർഡിനേറ്റർമാര് എല്ലാം ആണ് അതിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്, അതിന്റെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 10-30 എണ്ണോളം ഉണ്ട്.
ഇതിലിപ്പോ സ്വാഭാവികമായിട്ട് എത്രത്തോളം ഇത് കൂടുതൽ ഒരു സ്കോപ്പ് ഉണ്ട്, കൂടുതൽ വിശാലമാക്കി എടുക്കാൻ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ ഉള്ള സ്കോപ്പ് എത്രത്തോളം ഉണ്ട്?
സർക്കാരിന്റെയൊക്കെ സഹായം കിട്ടുവാണെങ്കിൽ ഇത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും.
അല്ലേ, സർക്കാരിന്റെ സഹായത്തിനായി നിങ്ങൾ സമീപിച്ചിട്ടുണ്ടോ?
ആ, സമീപിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും കത്തുകളെല്ലാം നൽകിയിട്ടുണ്ട്. ഉടനെ തന്നെ നടപടികളൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രാമവികസന മന്ത്രി കെ സി ജോസഫ് ആലക്കോട് ടൗണിൽ വന്ന് പബ്ലിക് റേഡിയോ ഒന്ന് കാണാനുള്ള സന്മനസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. ഇത്തരത്തിലുള്ള ഒരു റേഡിയോ പൊതുജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കാൻ അഭിനന്ദനം അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരും വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ അതിനെല്ലാം കാണുന്നത്. ഒരു നല്ല തീരുമാനം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്.
ഓക്കെ, ഇതിലിപ്പോ ആകാശവാണി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ മറ്റ് ഒരുപാട് എഫ് എം സ്റ്റേഷനുകളും മറ്റും ഇപ്പോൾ കേരളത്തിൽ ഉണ്ടല്ലോ, മലയാള എഫ് എം സ്റ്റേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അത്തരം അതെല്ലാം കൂടി ഇതിൽ കൊണ്ടുവന്നുകൂടെ? എന്തുകൊണ്ട് അത് കൊണ്ടുവരാതിരിക്കുന്നു?
ഞാൻ ആലക്കോട് ന്യൂ ബസാറിൽ വെച്ച റേഡിയോയിൽ മാത്രമാണ് ആകാശവാണി, ബാക്കിയുള്ളവിടുത്തെ സ്വകാര്യ എഫ് എം ചാനലുകളും വെക്കുന്നത്. എല്ലാ റേഡിയോ ഒരു റേഡിയോയെ മാത്രമല്ല ചാനലിനെ മാത്രമല്ല എല്ലാ റേഡിയോ ചാനലിനെയും ഞങ്ങള് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്.
സ്വാഭാവികമായിട്ടും അവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്കെല്ലാം ആളുകളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആളുകൾക്ക് സ്വന്തമായിട്ട് പല എഫ് എം സ്റ്റേഷനുകൾ മാറ്റണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും, തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും?
ഇല്ല, അങ്ങനത്തെ ഇത്ര നാളായിട്ട് ഒരിടത്തും ഉണ്ടായിട്ടില്ല.
ഓക്കെ, അത് കേട്ടപ്പോ ഒരു സംശയം തോന്നി.
നമ്മൾ വെക്കുന്നത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ.
ഓക്കെ, അപ്പൊ ഈ കോർഡിനേറ്റർമാരുടെ ഉത്തരവാദിത്വം എന്താ ഇതിനകത്ത്?
കോർഡിനേറ്റർമാർ സ്കൂളുകളിൽ ക്ലബുകൾ രൂപീകരിക്കുന്നതിനെല്ലാം വളരെ സഹായം ചെയ്യുന്നുണ്ട്.
ഓക്കെ, അതായത് നിങ്ങൾ ഈ ഒരു റേഡിയോ പബ്ലിക് റേഡിയോ എന്നതിനപ്പുറത്തേക്ക് റേഡിയോ ഗ്രാമം എന്ന പദ്ധതിയിൽ മറ്റു കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണോ?
ആ, ചെയ്യുന്നുണ്ട്. ഈ സംസ്ഥാന തലത്തിലെ ഉപന്യാസ മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. റേഡിയോ പിന്നിട്ട വഴികൾ എന്ന വിഷയത്തില് എല്ലാ വർഷവും തന്നെ നടപ്പിലാക്കി വരുന്നതാണ്. പിന്നെ സ്കൂളുകളിലെ കോളേജുകളിലെ റേഡിയോ ഗ്രാമം മഴവിൽ റേഡിയോ ക്ലബ് എന്ന ക്ലബുണ്ട്. അതില് കുട്ടികളുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുവാനുള്ള സ്കൂളിലെ ചെറിയ റേഡിയോ നിലയങ്ങൾ സ്ഥാപിക്കുവാനുള്ളത് എല്ലാമുള്ള സഹായങ്ങൾ റേഡിയോ ഗ്രാമം ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ചാനൽ മറ്റ് റേഡിയോ ചാനലുകളിലെ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരം ഈ ക്ലബിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ സാധാ ക്ലബുകളിലെ വായനശാലകളിലെ എല്ലാം റേഡിയോ ഗ്രാമം റേഡിയോ ക്ലബ് എന്ന ക്ലബ് രൂപീകരിച്ച് പ്രവർത്തനം അവരുടെ കഴിവുകൾ അവരുടെ സർഗവാസനകൾ മറ്റ് റേഡിയോകളിൽ കേൾപ്പിക്കാനുള്ള അവസരം ഈ ക്ലബ് ഒരുക്കുന്നുണ്ട്. പിന്നെ ഒരു വീട്ടിൽ ഒരു റേഡിയോ എന്നൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ റേഡിയോ അറ്റ് കിച്ചൺ, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എന്നാണ് റേഡിയോ കേട്ടുകൊണ്ട് പാകം ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് റേഡിയോ അറ്റ് കിച്ചൺ എന്നുള്ളത്. അത് വീട്ടമ്മമാരെ ഉദ്ദേശിച്ചാണ് അത്.
ഓക്കെ, അപ്പൊ എന്തായാലും സ്വാഭാവികമായിട്ട് ഇത്രയധികം പദ്ധതികൾ ജിൽജു പറയുന്നുണ്ട്, പക്ഷേ എത്രത്തോളം?
അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആകാശവാണി ക്യാമ്പസ് ആയിട്ട് മടമ്പം പി കെ എം കോളേജ് ഓഫ് എഡ്യൂക്കേഷനെ ചരിത്രത്തിന്റെ ഭാഗമാക്കാൻ കഴിഞ്ഞതുള്ളതാണ് ഏറ്റവും വലിയ ഒരു നേട്ടം.
എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
കണ്ണൂർ ആകാശവാണിയും അതുപോലെ തന്നെ റേഡിയോ ഗ്രാമവും സംയുക്തമായാണ് ഈ ഉദ്യമത്തിന് തയ്യാറായത്.
എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സമ്പൂർണ്ണ ആകാശവാണി കോളേജ് പറയുന്നത്,
ആ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും അതേപോലെയുള്ള അവരുടെ ജീവനക്കാരും എല്ലാം ആകാശവാണിയുടെ ശ്രോതാക്കളാകാൻ വേണ്ടി ആയതാണ് അത്.
ഓക്കെ, സ്വാഭാവികമായിട്ട് ഇപ്പോ റേഡിയോയ്ക്ക് ഒരു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു പ്രോത്സാഹനം കിട്ടുന്ന സമയമാണ്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് എന്നുള്ള പരിപാടി, അത് നിങ്ങൾക്ക് എത്രത്തോളം ഊർജം പകരുന്നുണ്ട്?
അത് നമ്മുടെ റേഡിയോയിലൂടെ അത് എല്ലാ അദ്ദേഹത്തിന്റെ മൻ കി ബാത്ത് പരിപാടി നടക്കുന്ന ദിവസങ്ങളിൽ അത് ഫുള്ള് ആളുകൾ കേൾക്കാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. അത് വളരെ റേഡിയോയെ സാധാരണക്കാരന്റെ മാധ്യമമായ റേഡിയോയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ എനിക്ക് അവസാനമായ ഒരു കാര്യം കൂടി ഉള്ളത്, ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് കുറഞ്ഞ പക്ഷം ആലക്കോട് ഗ്രാമത്തിലെങ്കിലും റേഡിയോ കേൾക്കുന്ന ശീലം ആളുകൾക്ക് എത്രത്തോളം കൂടിയിട്ടുണ്ട്, എത്രത്തോളം മാറ്റം ഉണ്ടായിട്ടുണ്ട്?
ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പം സ്കൂളുകളിലാണ് വിദ്യാർത്ഥികളെല്ലാം ഈ ക്ലബിന്റെ ഭാഗമായതോടുകൂടി റേഡിയോ അവർക്ക് റേഡിയോ സെറ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് എന്നാണ് ഒഴിവ് സമയങ്ങളിൽ ഈ റേഡിയോ കേൾക്കുവാനുള്ള അവസരം കൊടുക്കുന്നു. അന്നേരം അവർക്കൊരു സന്തോഷമാണ്. ഒരു ക്ലാസ് അവരുടെ ഒഴിവ് സമയങ്ങളിൽ റേഡിയോ സെറ്റും കൊണ്ടുപോയി ഗ്രൗണ്ടിലെല്ലാം ഇരുന്ന് പോയിട്ടിരുന്ന് കേൾക്കുന്നത്. മാറ്റം ഒരുപാട് വന്നിട്ടുണ്ട് റേഡിയോയിലെ, പ്രത്യേകിച്ച് റേഡിയോ ഗ്രാമത്തിന്റെ പ്രവർത്തനം കൊണ്ടാവും ആയതുകൊണ്ട് കൂടുതൽ അഭിമാനം.
അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ചെലവൊക്കെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്?
സ്വന്തം ചെലവുകളിലാണ് നടത്തുന്നത്. പിന്നെ സ്പോൺസർമാര് റേഡിയോ സെറ്റുകളെല്ലാം തരാറുണ്ട്.
ഇത്തരത്തിൽ സ്കൂളുകൾക്ക് കൊടുക്കാനും മറ്റുമൊക്കെ സ്പോൺസർമാരിൽ നിന്ന് റേഡിയോ,
സ്കൂളുകൾക്ക് കൊടുക്കാനുള്ള റേഡിയോ എന്നാണ് സ്പോൺസർമാരുടെ സംഘടനകൾ തരാറുണ്ട്.
തീർച്ചയായും ജിൽജു, എന്തായാലും റേഡിയോയുടെ ഒരു പ്രചാരത്തിന് വേണ്ടി ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുന്നതിന്, അതിനെക്കുറിച്ച് വിവരിച്ചതിന് വളരെയധികം നന്ദി ജിൽജു.
ഓക്കെ, നാലാം പിറന്നാൾ ദിനത്തില് ഇങ്ങനൊരു അവസരം കിട്ടിയത് വളരെയധികം സന്തോഷം.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.